ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ. തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. കർശന സുരക്ഷയിൽ തലസ്ഥാന നഗരി. രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും. സന്നിധാനത്തും പമ്പയിലുമടക്കം സുരക്ഷ ശക്തം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇന്ന് 66ാമത് പോലീസ് സ്മൃതിദിനം. പോലീസ് സേനയുടെ ധീരതയെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി. ഇന്ന് വൈകുന്നേരം 6:30 വ്യോമമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ തങ്ങിയ ശേഷം നാളെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കും. മറ്റന്നാൾ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ 3 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ രാവിലെ 6 മുതൽ രാത്രി 10 വരെയും മറ്റന്നാൾ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുമാണ് നിയന്ത്രണം. പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. നഗരത്തിൽ കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി. തീർത്ഥാടകർക്ക് ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ നാളെ നിലയ്ക്കൽ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലെത്തിയ ശേഷം 4-വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിലാണ് 11:50 സന്നിധാനത്ത് എത്തുന്നത്. ഉച്ചപൂജ ദർശനത്തിന് ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ രാഷ്ട്രപതി വിശ്രമിക്കും. വൈകുന്നേരം 3 സന്നിധാനത്ത് നിന്ന് മടങ്ങി 4:10 നിലയ്ക്കലിൽ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ സുസ്ഥിരതയുടെ പ്രതീകമായി നിലനിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലിയോടനുബന്ധിച്ച് ജനങ്ങൾക്കയച്ച കത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സമീപഭാവിയിൽ തന്നെ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും. രാജ്യത്തെ വികസിതമാക്കുക, സ്വയം പര്യാപ്തമാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടത് ഓരോ പൌരന്റെയും അടിസ്ഥാന ചുമതലയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നീതിക്കുവേണ്ടി നിലകൊള്ളുന്നതിനൊപ്പം അനീതിക്കെതിരെ പോരാടിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. മറ്റന്നാൾ വരെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6 രണ്ടാംഘട്ട വോട്ടെടുപ്പ് 11 നടക്കുക. നവംബർ 14 വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി തുടരുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്തുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസങ്ങളിലും തലേദിവസവും പ്രസിദ്ധീകരിക്കുന്ന അച്ചടി മാധ്യമങ്ങളിലെ എല്ലാ പരസ്യങ്ങൾക്കും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച് കമ്മീഷൻ നിർദ്ദേശം നൽകി. നവംബർ 5, 6, 10, 11 തീയതികളിലെ പരസ്യങ്ങൾക്കാണ് മുൻകൂർ അനുമതി ബാധകം. ഇന്ന് 66ാമത് പോലീസ് സ്മൃതിദിനം. 1959 ഈ ദിനത്തിൽ ലഡാക്കിൽ ചൈനീസ് സൈന്യം നടത്തിയ ആക്രമണത്തിൽ 10 പോലീസുകാർ വീരചരമമടഞ്ഞതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പോലീസ് സേനയുടെ ധീരതയെ സ്മൃതിദിനത്തിൽ അനുസ്മരിച്ചു. സേനയുടെ അചഞ്ചലമായ പ്രതിബദ്ധത രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കൃത്യനിർവഹണത്തിൽ പോലീസ് സേനയുടെ ത്യാഗ മനോഭാവം ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സായുധസേനയും പോലീസും രാജ്യസുരക്ഷയുടെ സുപ്രധാന ഭാഗങ്ങളാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാവോയിസ്റ്റ് തീവ്രവാദത്തെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് അമർച്ച ചെയ്യാൻ അടുത്ത വർഷത്തോടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
നക്സലിയോ കാപ്തേ ആ റോഡ്സ് ഹോസ്പിറ്റൽ സ്കൂൾ पहुंच चुके हैं। जो क्षेत्र कभी नक्सल हब हुआ करते थे, आज वो एजुकेशनल हब बन रहे हैं। आज वहां बच्चे मोबाइल चला रहे हैं, कंप्यूटर चला रहे हैं, बड़े सपने देख रहे हैं। भारत के जो क्षेत्र रेड कॉरिडोर के नाम से कुख्यात थे, वह अब ग्रोथ कॉरिडोर में बदल रहे हैं। सरकार इतने परिवर्तन कर पाई है, उसमें बहुत बड़ा योगदान हमारे पुलिस बलों का और हमारे सुरक्षा बलों का है।
മാതൃകാപരമായ ധൈര്യത്തോടും പ്രതിബദ്ധതയോടും കൂടി പോലീസ് സേന പൌരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായി ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ ദ്വിവർഷ കമാൻഡേഴ്സ് കോൺഫറൻസ് നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ, നാവിക കമാൻഡർമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പരിപാടിയുടെ രണ്ടാം പതിപ്പാണിത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ കമാൻഡേഴ്സ് കോൺഫറൻസിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനു പുറമെ ജില്ലാ ഭരണകൂടം രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാരത്തിനും ഖനന പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണവും ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബോട്ടിംഗും കയാക്കിംഗും ഉൾപ്പെടെ എല്ലാവിധ ജലവിനോദങ്ങൾക്കും ട്രക്കിംഗ് അടക്കം സാഹസിക വിനോദങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. റെഡ് അലർട്ട് പിൻവലിക്കും വരെ മലയോര മേഖലകളിൽ രാത്രി 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെ യാത്രകൾ നിരോധിച്ചു. ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. ഇതോടൊപ്പം തൊഴിലുറപ്പ് പ്രവൃത്തികളും എസ്റ്റേറ്റ് മേഖലയിലെ ജോലികളും ദേശീയപാതകളിൽ ഉൾപ്പെടെയുള്ള പണികളും നിരോധിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം അടക്കമുള്ള ദുരന്ത സാധ്യതാ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 28 വരെ നീളുന്ന കായികമേളയിൽ 12 സ്റ്റേഡിയങ്ങളിലായി 41 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. വായു ഗുണനിലവാര സൂചികയിൽ 357 ഇന്ന് ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം 22-ന് പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കാരങ്ങൾ ഓട്ടോമൊബൈൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായി വിലയിരുത്തൽ. 1800 സിസിയിൽ താഴെയുള്ള ടാറ്ററുകൾക്ക് 5% കൂടുതൽ ശേഷിയുള്ളവയ്ക്ക് 18% പുതുക്കിയ നികുതി. ബസ്സുകൾ, ട്രക്കുകൾ, ഡെലിവറി വാനുകൾ തുടങ്ങി വാണിജ്യ ചരക്ക് വാഹനങ്ങളുടെ ജി എസ് ടി 18% കുറച്ചു. ബൈക്കുകളുടെയും ചെറു കാറുകളുടെയും നികുതിയിൽ കുറവ് വരുത്തിയത് മധ്യവർഗത്തിന് ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. മുഹൂർത്ത വ്യാപാരത്തിൽ ഇന്ത്യൻ ഓഹരി സൂചികകളിൽ നേട്ടം. സെൻസെക്സ് 474 ഉയർന്ന് 84,426, നിഫ്റ്റി 25 ഉയർന്ന് 25,869 വ്യാപാരം അവസാനിപ്പിച്ചു. ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെയാണ് മുഹൂർത്ത വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു കേരളത്തിൽ. തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. കർശന സുരക്ഷയിൽ തലസ്ഥാന നഗരി. രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും. സന്നിധാനത്തും പമ്പയിലുമടക്കം സുരക്ഷ ശക്തം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇന്ന് 66-ാമത് പോലീസ് സ്മൃതി ദിനം. പോലീസ് സേനയുടെ ധീരതയെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.